സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുൻപായി ഈ ഗാനം ശ്രദ്ധിക്കുക.
വിശുദ്ധ ബൈബിളിൽ നിന്നൊരു ഭാഗം ഉദ്ധരിക്കും. വെളിപ്പാട് പുസ്തകം 22:3 അതിന്റെ 3 വാക്യം: യാതൊരു ശാപവും ഇനി ഉണ്ടാകെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. ഈ രാത്രിക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 106th കുമ്പനാട് കൺവെൻഷനിൽ നിങ്ങളോടൊന്നിച്ചായിരിക്കാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും സുവിശേഷത്തിന്റെ മഹത്തായ സന്ദേശം ഒരു പ്രാവശ്യം കൂടെ അറിയിപ്പാനും ലഭിച്ച ഈ സന്ദർഭം വളരെ വിലപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രി എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ച് ഒരു പ്രത്യാശയുടെ സന്ദേശവും അതോടൊപ്പം തന്നെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ച് സുവിശേഷത്തിന്റെ അനുഗ്രഹീതമായ ഒരു ആഹ്വാനവും സമാന്തരമായി മുഴങ്ങുന്ന വിധത്തിൽ ഇന്നത്തെ ചിന്തകൾ രൂപപ്പെട്ട് കിട്ടുമാത്തക്കവണ്ണം ഞാൻ പ്രേരിതനായി തീർന്നിരിക്കുന്നു. നാം വായിച്ച വാക്യം വെളിപ്പാട് പുസ്തകത്തിലെ ഏകദേശം ഒടുവിലത്തെ ഒരു വാക്യത്തിൽ പെടുന്നതാണ്. ഒരുപക്ഷെ ആ വാക്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു പ്രവചന പ്രസംഗത്തിന്റെ നിലയിലേക്കാണോ ഈ ചിന്തകൾ എന്ന് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും അതിനെ ആസ്പദമാക്കിയിട്ടുള്ള പ്രവചന വിഷയങ്ങൾ ഒരുപക്ഷെ ധാരാളം ഉണ്ടായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി പ്രവചനപരമായി ഒന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ വിധത്തിലുള്ള ഒരു പ്രസംഗകനുമല്ല. നമ്മുടെ മധ്യ കർത്താവിന്റെ വിലയേറിയ 2 ദാസന്മാർ അങ്ങനെയുള്ള പ്രാവചനികമായ വിഷയങ്ങൾ വളരെ ആധികാരികതയോട് കൈകാര്യം ചെയ്യുന്ന കർത്തദാസന്മാർ ദീർഘവർഷങ്ങൾ മലയാളക്കരയിലെ വിശ്വാസികൾക്ക് അനുഗ്രഹ വിഷയമായി തീർന്നവർ ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. വളരെ സംക്ഷിപ്തമായ ഒരു സമയത്തിനുള്ളിൽ നിന്ന് ബൃഹത്തായ ഒരു വിഷയത്തെ അവതരിപ്പിക്കുക എന്നുള്ളത് ക്ലേശകരമാണെങ്കിലും ആ ഭാഗത്ത് എത്തിച്ചേരാവുന്നിടത്തോളം എനിക്ക് നൽകപ്പെട്ട സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ കുഞ്ഞാട് എന്ന തലക്കെട്ടിൽ ഏതാനും ചില വാക്കുകൾ ഇന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഏവം വിധമായ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ വർഷിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടെ ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ കുഞ്ഞാട്. എന്നാൽ അതിനു മുമ്പായി ബൈബിളിൽ പുതിയ നിയമത്തിൽ 3 പ്രത്യേക ഭാഗങ്ങളിൽ ഈ കുഞ്ഞാടിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അത് നമുക്ക് വളരെ പരിചിതമാണ്. ആ 3 ഭാഗങ്ങൾ: 1 യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഭാഗവും, 2 അപ്പോസ്തല പ്രവൃത്തികളിൽ ഷണ്ണനെ ഫിലിപ്പോസ് വായിപ്പിച്ചു കേൾപ്പിച്ച വ്യാഖ്യാനിപ്പിച്ചു കൊടുത്ത ഭാഗവും, 3 പത്രോസിന്റെ ലേഖനത്തിലുള്ള കുഞ്ഞാടിന്റെ രക്തത്തെക്കുറിച്ചുള്ള സൂചനയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പെസഹാ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കൊരിന്ത്യ ലേഖനത്തിലും നാം വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നിരവധി വർണ്ണനകൾ കുഞ്ഞാടിനെ കുറിച്ചുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ ഈ 3 ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി ഈ കുഞ്ഞാടിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറയുന്ന കുഞ്ഞാട്, അതായത് കർത്താവായ യേശു ക്രിസ്തു, കടന്നുപോകുന്ന ക്രിസ്തുവിനെ നോക്കി താൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു: ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അതായത് രക്ഷണ്യവേലയുടെ സാർവത്രികത അവിടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. സകല മനുഷ്യർക്കും ഏകരക്ഷകനാണ്, സർവ്വലോകത്തിനും ഏകരക്ഷകനാണ്. ലോകത്തിന്റെ പാപ പ്രശ്നത്തിന് യോഹന്നാൻ സ്നാപകനെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത് ഒരേ ഒരു കുഞ്ഞാടാണ്, അല്ലെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഒരു പ്രായച്ചിത്ത യാഗമായി ലോകത്തിന്റെ പാപം മുഴുവനും തന്നിലേക്ക് ആവഹിക്കുവാൻ പ്രാപ്തനായ യോഗ്യനായ കുഞ്ഞാടായി അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഒറ്റവാക്കിൽ ഞാൻ പറയാം, കുഞ്ഞാടെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ പാപത്തിനു വേണ്ടി സ്വയം യാഗാർപ്പിതമായി വരുവാൻ തക്കവണ്ണമുള്ള ആ വിശേഷണമാണ് കുഞ്ഞാട് എന്നുള്ള നിലയിൽ നാം ഇവിടെ കാണുന്നത്. യോഹന്നാൻ സ്നാപകനെ ചൂണ്ടിക്കാണിക്കുവാൻ രക്ഷകനായ ക്രിസ്തുവല്ലാതെ മറ്റാരും തന്നെ ഇല്ലായിരുന്നു. വീണ്ടും നാം അപ്പോസ്തല പ്രവൃത്തികളിൽ ഇതേ പദപ്രയോഗം നാം കാണും. അവിടെ ഷണ്ണൻ വായിച്ച മനസ്സിലാകാത്ത ഒരു ഭാഗം ഫിലിപ്പോസ് തേരിൽ ചേർന്നിരുന്നു കൊണ്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഷണ്ണൻ അത് മനസ്സിലായി. ഇത് പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ 700 പരം വർഷങ്ങൾക്ക് മുമ്പ് ഒരർത്ഥത്തിൽ 4 സുവിശേഷകന്മാരും നേരിൽ കാണുന്നതിലുപരിയായി ഒരു ദൃക്സാക്ഷി വിവരണം പോലെ വളരെ ദാർശനികമായി താൻ എഴുതുന്ന 53rd യെശയ്യാ പ്രവചനം, അതിൽ ഒരു കുഞ്ഞാടിനെ കുറിച്ചുള്ള വർണ്ണനയുണ്ട്. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണെന്നുള്ള നിലയിൽ ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുത്തു. ക്രിസ്തുവിന്റെ രക്ഷണ്യവേലയുടെ നിയോഗം നമുക്ക് ആ വാക്കുകളിൽ മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ രക്ഷണ്യവേല, ക്രിസ്തുവിന്റെ രക്ഷണ്യവേലയുടെ സാർവത്രികത പറഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ രക്ഷണ്യവേലയുടെ നിയോഗമായി മനസ്സിലാക്കുവാൻ കഴിയും. മൂന്നാമത്തെ സൂചന പത്രോസിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പകരം ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലത്രേ എന്നാണ് അവിടെ പറയുന്നത്. പലപ്പോഴും നമ്മുടെ സഭായോഗങ്ങളിൽ ആരാധന വേളകളിൽ നാം വായിക്കുകയും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ആ വിധത്തിൽ ചിന്തിക്കുകയും ചെയ്യാറുള്ള മഹത്തായ ഒരു വാക്യം. പക്ഷേ അതിന്റെ അർത്ഥമാശയം വളരെ വ്യക്തമാണ്. അതായത് ലോകത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഒരു വില നൽകണമായിരുന്നുവെങ്കിൽ അത് മതിയായത് കുഞ്ഞാടിന്റെ ഏറ്റവും അമൂല്യമായ രക്തത്തിന് മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ഒരുപക്ഷെ പൊന്നിനും വെള്ളിക്കും അതിന്റെ വിലയ്ക്കും നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ ദൈവം പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുമുള്ള എത്രയോ ഗ്രഹങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. പക്ഷെ അസാധ്യമായതുകൊണ്ട് മൂല്യശോഷണം വരാത്ത കുഞ്ഞാടിന്റെ രക്തത്തിന്റെ സാധ്യത പത്രോസ് അപ്പോസ്തലൻ അവിടെ വരച്ചു കാണിക്കുന്നു. ഒരിക്കലും മൂല്യശോഷണം വരാത്ത ആ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ സാധ്യത, ആ രക്തത്തിന്റെ സാധ്യത കൊണ്ടാണ് വീണ്ടെടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ അതൊരു വ്യക്തിപരമായ അനുഭവമായി വരും. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ കുഞ്ഞാടിന്റെ രക്ഷണ്യവേലയുടെ സാർവത്രികത ചൂണ്ടിക്കാണിക്കുന്നു. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികളിൽ ആ രക്ഷണ്യവേലയ്ക്കുള്ള ക്രിസ്തുവിന്റെ നിയോഗം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ദൈവജനത്തിന്റെ ഒരവകാശമായ അനുഭവമായി കുഞ്ഞാടിന്റെ രക്തം തീരുന്നു. ഇവിടെല്ലാം ഉയർത്തപ്പെടുന്നത് കുഞ്ഞാടാണ്. ആ കുഞ്ഞാടിൽ നാം ദർശിക്കുന്നത് നമ്മുടെ പാപപരിഹാരത്തിനുള്ള ഒരു പ്രായച്ചിത്ത യാഗമായിട്ട് തന്നെയാണ്. ഇന്ന് രാത്രി ഞാൻ ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക്, എന്റെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കതായ ആമുഖമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് അതിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ കുഞ്ഞാട് ശ്രദ്ധിക്കുക, 27 പരം ഭാഗങ്ങളിൽ 12 പരം പ്രത്യേകമായ പരാമർശങ്ങൾ ഈ കുഞ്ഞാടിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ഇത്രമാത്രം ശക്തമായി കുഞ്ഞാടെന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പുതിയ നിയമ ഗ്രന്ഥവുമില്ല. ഓരോ വാക്കുകളും പുതിയ നിയമത്തിൽ പോലും 3-4 സൂചനകൾ വെളിപ്പാട് പുസ്തകം ഒഴികെയുള്ളതിൽ കാണുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ 27 പരം പ്രാവശ്യം അതിൽ 12 സ്ഥാനങ്ങൾ ചിത്രീകരിക്കുന്നതായി നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും. 12 പരം പ്രത്യേക പരാമർശങ്ങൾ കുഞ്ഞാട് 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 എന്നുള്ള വാക്കിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അർത്ഥവത്താണ് പ്രയോഗങ്ങൾ ഓരോന്ന് തന്നെയും. ഓരോ വാക്കും ഓരോ സ്ഥാനത്തിന്റെ സൂചനയാണ് നൽകുന്നത്. അതിൽ പ്രാവചനികമായിട്ടുള്ളതുണ്ട്, പലവിധത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ വേലയുടെ മഹത്വത്തിന്റെ രക്ഷണ്യവേലയുടെ പ്രതിഫലനങ്ങൾ വിവിധ നിലകളിൽ, അവന്റെ രാജ്യത്വത്തിന്റെയും പ്രതിഫലനങ്ങൾ വിവിധ നിലകളിൽ ദർശിക്കുന്ന പരാമർശങ്ങളാണ് ഈ 12 പരം സ്ഥാനങ്ങളിൽ നാം കാണുന്നത്. ഇന്നത്തെ എന്റെ പ്രസംഗത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഞാനതിൽ 3 ക്രോഡീകരിച്ച് മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ സമയത്തോടെ വിശ്വസ്തത പുലർത്തേണ്ടതുണ്ട്. 3 ഭാഗങ്ങളായി അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ആദ്യത്തെ 2 ഭാഗങ്ങൾ സുവിശേഷാത്മകമായിട്ടുള്ളതും 3 ഭാഗം വിശ്വാസികളുടെ പ്രത്യാശ വർദ്ധന വേണ്ടിയിട്ടും ഉള്ളതാണ്. സമയത്തിന്റെ പരിധി വരെ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ 3 ഭാഗങ്ങളായി 12 പരം സ്ഥാനങ്ങൾ കുഞ്ഞാടെന്നുള്ള നിലയിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് 3 ക്രോഡീകരിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു. 3 തലക്കെട്ടുകളിൽ അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചുകൊള്ളട്ടെ. 1 അറുക്കപ്പെട്ട കുഞ്ഞാട്, 2 സിംഹാസനസ്ഥനായ കുഞ്ഞാട്, 3 സഭാകാന്തനായ കുഞ്ഞാട്. ഈ 3 വിധത്തിൽ ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവെന്ന നാം സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി രക്തം ചിന്തിയ, നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ ഈ ലോകത്തിലേക്ക് വന്ന് ക്രൂശുമരണം സഹിച്ച, നാം ജീവിക്കുന്ന, നാം മരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ക്രിസ്തുവിന് വേണ്ടി അവനെ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന 3 ഭാഗങ്ങൾ അത് ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. 1 അറുക്കപ്പെട്ട കുഞ്ഞാടെന്നുള്ള വിശേഷണം, 2 സിംഹാസനസ്ഥനായ കുഞ്ഞാടെന്നുള്ള വിശേഷണം, 3 സഭാകാന്തനായ കുഞ്ഞാടെന്നുള്ള വിശേഷണം. ലളിതമായ ഒരു പദത്തിന്റെ ശക്തമായ ആവിഷ്കാരമാണ് നാം ഇവിടെ കാണുന്നത്. ഏറ്റവും ലളിതമായ ഒരു പദം, ഭാഷയിലെ ഏറ്റവും ലളിതമായ ഒരു പദമാണ് കുഞ്ഞാടെന്നുള്ളത്. ഞാൻ അതിനപ്പുറം അത് വിവരിക്കുന്നില്ല. ഒരു ഭാഷയിൽ ആ വിധത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ലാളിത്യത്തോടുകൂടെ വരുന്ന ഒരു പദമാണ് കുഞ്ഞാടെന്നുള്ളത്. അത് ആ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ആ കുഞ്ഞാടെന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുമ്പോൾ തന്നെ അത് ആ പദത്തിൽ തന്നെ അതിന്റെ ശക്തമായ ആവിഷ്കാരമാണ് അതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്നത്. ഏറ്റവും സൗമ്യമായ ഭാവമെങ്കിലും പ്രൗഢമായ അവതരണമാണ് ഈ കുഞ്ഞാടിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് ഭാഗങ്ങളിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, സിംഹാസനസ്ഥരായ കുഞ്ഞാട്, സഭാകാന്തനായ കുഞ്ഞാട്, അതിൽ നാം കണ്ടെത്തുന്നത് ഒന്ന് രക്ഷകനായ ക്രിസ്തു, രണ്ട് ന്യായാധിപനും രാജാവുമായ ക്രിസ്തു, മൂന്ന് സഭാകാന്തനായ ക്രിസ്തു. ആ കുഞ്ഞാടെന്നുള്ളത് ഇവിടെ മാറ്റി ക്രിസ്തുവിന്റെ പേര് അവിടെ ഉച്ചരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രക്ഷകനായ ക്രിസ്തു, രണ്ട് ന്യായാധിപനും രാജാവുമായ ക്രിസ്തു, മൂന്ന് സഭാകാന്തനായ ക്രിസ്തു. ഞാൻ ആ മൂന്ന് തലക്കെട്ടിലേക്ക് വളരെ വേഗത്തിൽ ഒന്ന് പ്രവേശിച്ച് ചില വിശദീകരണങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ പരാമർശം, അറുക്കപ്പെട്ട കുഞ്ഞാട്, ബൈബിളിലെ വളരെ മഹോന്നതമായ മഹത്തായ ഒരു പ്രസ്താവന അവിടെ കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 5:6, അതായത് അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്, ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അവിടെ ഈ കുഞ്ഞാടിനെ കുറിച്ചുള്ള വിശേഷണം വളരെ വ്യക്തമായി അതിന്റെ ഓരോ പദത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗകര്യപ്രദമായി അതിന്റെ നാല് പദങ്ങൾ മാത്രം ഒന്ന് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും, ശ്രദ്ധിക്കുക, അടുത്ത വാക്ക്, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഞാൻ ആ നാല് പദങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്രയോ അർത്ഥ ഗാംഭീര്യം തുളുമ്പുന്നതാണ് ആ നാല് പദങ്ങൾ. ഒന്ന്, അവിടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത് ഏകത്വമാണ്. രണ്ട്, ക്രിസ്തുവിന്റെ താത്വിക നില കണ്ടെത്തുവാൻ കഴിയും. മൂന്ന്, ക്രിസ്തുവിന്റെ സ്ഥാനം കണ്ടെത്തുവാൻ കഴിയും. നാല്, അവന്റെ പദവി കണ്ടെത്തുവാൻ കഴിയും. ഞാനത് ഓരോ വാചകത്തിൽ ഒന്ന് വ്യാഖ്യാനിക്കുവാൻ, വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് അവിടെ നാം കണ്ടെത്തുവാൻ കഴിയുന്നത് ഒരു ഏകത്വമാണ്. അവിടെ പറയുന്നത് ഒരു കുഞ്ഞാട്, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഒരു എന്നുള്ളത് വളരെ വിശേഷപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്തിൽ എത്രയോ കുഞ്ഞാടുകൾ അറക്കപ്പെട്ടിട്ടുണ്ട്. കാളകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തമെന്ന് പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ എബ്രായ ലേഖനത്തിൽ നാം വളരെ പതിവായി ഉപയോഗിക്കുന്ന വാക്ക്, കാളകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ചെടിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ വിവിധ ഭാവങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പുതിയ നിയമ ആരാധനയിലേക്ക് വായനക്കാരന്റെ ഹൃദയത്തെ വളരെ ശക്തമായി കൊണ്ടുപോകുന്ന ഭാഗം. പക്ഷെ നോക്കുക, അതിനടിസ്ഥാനം ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ടാണ്. കാളകളും ആട്ടുകൊറ്റന്മാരും സംഖ്യാപുസ്തകത്തിൽ 19 പറയുന്ന ചുവന്ന പശുക്കിടാവും ഇതെല്ലാം അർപ്പിക്കപ്പെട്ടു. അതിനെല്ലാം ഒരു വാക്കിൽ അവിടെ സംക്ഷേപിക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള ആയിരക്കണക്കിന് യാഗങ്ങൾ നടന്നിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നത് അതൊന്നുമല്ല യഥാർത്ഥ യാഗം, അതെല്ലാം കേവലം നിഴൽ മാത്രമായിരുന്നു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ഒരു കുഞ്ഞാട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യത ഇവിടെ കാണുവാൻ കഴിയും. ഇതിന്റെ വാസ്തവത്തിലുള്ള ഇണവാക്യം റോമാലേഖനം 5:5 നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. റോമാലേഖനത്തിൽ അത് വളരെ വ്യക്തമായി, റോമർ 5:15, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വപരമായ നിസ്തുല്യതയെ ചൂണ്ടിക്കാണിക്കുവാൻ മഹാനായ പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന നാല് വാക്കുകൾ വിശദീകരണം കൂടാതെ ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. ഈ ഒരു കുഞ്ഞാടെന്നുള്ള ഏകത്വ വിശേഷത്തിന് വളരെ ചേർന്നു വരുന്നതാണ്. ആ ഒരു കുഞ്ഞാടെന്ന് പറയുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവൻ ഏക മനുഷ്യനാണ്. അവിടെ റോമാലേഖനം 5:15 താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ വാസ്തവത്തിൽ നാലോ അഞ്ചോ പ്രയോഗങ്ങൾ കാണുവാൻ കഴിയും. യേശു ക്രിസ്തു അവൻ ഏക മനുഷ്യനാണ്, യേശു ക്രിസ്തു അവൻ ഏകനാണ്, യേശു ക്രിസ്തു അവന്റെ ഏക നീതിയാണ്, യേശു ക്രിസ്തു അവന്റെ ഏക അനുസരണമാണ്. ഏകൻ 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 എന്ന് ആവർത്തിച്ച് അവിടെ പറയുന്നുണ്ട് നാല് ഭാവങ്ങളിൽ. അതായത്, ലോകത്തിലുള്ള സകല മനുഷ്യരും ആദാമി പരമ്പരയിൽ വരുമ്പോൾ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിൽ ആദാമി സന്തതയുടെ പരമ്പരയിൽ വരാത്ത ഒരേ ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ ജനനം ചെയ്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. ലോകം ഇതുപോലൊരു 1000 കൂടെ പോയാലും, കോടാനുകോടി ജനങ്ങൾ ജനിച്ചാലും അതെല്ലാം ആഗാമ്യ സന്തതികളായിട്ടേ വരികയുള്ളൂ. പക്ഷേ ലോക ചരിത്രത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജനനം ചെയ്ത് മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയുള്ള ഒരേ ഒരു മനുഷ്യൻ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ ഏക മനുഷ്യൻ, നോക്കുക വാക്ക, അവൻ ഏക മനുഷ്യൻ. ഏകന്റെ ലംഘനമെന്ന് ആദാമിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ട് സമാന്തരമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് ബദലായി ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അവിടെ ആദാമിനെ കുറിച്ച് പറയുമ്പോൾ ഏകനെന്ന് പറയുന്നുവെങ്കിലും സാത്താനാൽ അവൻ വഞ്ചിക്കപ്പെട്ടു പോയതുകൊണ്ട് സർവമാനവ ജാതിയും ആദാമിൽ അന്തർലീനരായി തീർന്നിരിക്കുന്നു. പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏകനാണ്. അവന്റെ നീതി ഏകനീതിയാണ്, അവന്റെ അനുസരണം ഏക അനുസരണമാണ്, അവൻ മാത്രമാണ് ഏക മനുഷ്യനായിട്ടുള്ളത്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ഒരു സൂചനയോടെ പറയാം, എബ്രായ ലേഖനത്തിലെല്ലാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഈ ഭാഗം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഞാൻ നേരത്തെ ഉച്ചരിച്ച ആരാധനയുടെ ഭാഗം പറഞ്ഞു വന്നിട്ട് അവിടെ പറയുന്നത്, അതുകൊണ്ട് ഒരു മരണമുണ്ട്, ഒരു മരണമുണ്ടായി. അവിടെയും ഈ ഏകത്വത്തിന്റെ പ്രയോഗമാണ് കാണുന്നത്. ലോകത്തിൽ എത്രയോ ആയിരങ്ങൾ മരിക്കുന്നു, പതിനായിരങ്ങൾ മരിക്കുന്നു, അതുപോലൊരു മരണമല്ല ക്രിസ്തുവിന്റെ മരണം. ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം ഒരു മരണമാണ്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരണമാണ്. ലോകത്തിൽ എത്രയോ ആയിരങ്ങൾ മരിക്കുന്നു. ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്രയോ പേർ ഈ സെക്കൻഡുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജീവൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ മരിച്ചാലും അതിലുൾപ്പെടാത്തൊരു മരണം, ഏക മനുഷ്യന്റെ മരണം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആണ്. ഒരു മരണമുണ്ടായി, ആ ഒരു മരണമുണ്ടായി. ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊള്ളട്ടെ, ഏക മനുഷ്യന്റെ ഏക മരണം, രണ്ട് മരിക്കുവാൻ ആവശ്യമില്ലാത്തവന്റെ മരണം, മൂന്ന് സാത്താന്റെ തലതകർത്ത മരണം, നാല് മരണഭീതി മാറ്റിയ ആ മരണം, അതാണ് ഏക മരണം, ഒരു മരണം. ഞാൻ വീണ്ടും എന്റെ പ്രമേയത്തിലേക്ക്, പ്രതിപാദ്യ വിഷയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഒരു മരണമുണ്ടായെങ്കിൽ ഇവിടെ പറയുന്നത്, ഇവൻ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. നിസ്തുല്യത വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന നൂറുകണക്കിന് വിശ്വാസികളെ, നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചത് ഒരു കുഞ്ഞാട്. നാം എല്ലാവരും സ്തുതിക്കുന്നത്, ഉയർത്തുന്നത് അവന്റെ നാമം മാത്രം. നാം എല്ലാവരും നോക്കിയത് ഒരേ ക്രൂശിലേക്ക്, വിവിധ സമയങ്ങളിലാണെങ്കിലും ഒരേ ക്രൂശിലേക്ക്, ഒരേ വ്യക്തിയിലേക്ക് നോക്കി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം. അവൻ മാത്രം, അവൻ മാത്രം മഹോന്നതൻ, അവൻ മാത്രം ഉയർന്നിരിക്കുന്നവൻ. അവൻ ഏക കുഞ്ഞാടാണ്, യാതൊരുവിധ സംശയമില്ല, അവൻ ഒരേ ഒരു കുഞ്ഞാട്. ഞാൻ വളരെ വേഗം മുൻപോട്ട് പോകട്ടെ. രണ്ട്, അവന്റെ താത്വിക നില നമുക്കവിടെ കാണുവാൻ കഴിയും. എവിടെയാണ് അവൻ നിൽക്കുന്നത്? അവിടെ അവൻ, ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും നോക്കുക, നടുവിലും ഒരു ഭാഗത്ത് സിംഹാസനവും നാല് ജീവികളുമാണ്, അവൻ നടുവിലാണ്. അതിനുശേഷം മറുഭാഗത്ത് മൂപ്പന്മാരുടെ മധ്യത്തിലും. മഹാനായ ജോൺ ബെനിയൻ, പരദേശി മോശയാത്ര എഴുതിയ ജോൺ ബെനിയൻ, അദ്ദേഹം ആ ഭാഗത്ത് ത്രോൺ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം അവിടെ ഒരു സൂചന നൽകുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നുള്ള വിധത്തിൽ ബെനിയൻ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. നോക്കുക, അവൻ നിൽക്കുന്നത് സ്വർഗീയ പ്രതിനിധികൾ ഒരു വശത്ത്, ഭൂമിയിൽ നിന്നുള്ള പ്രതിനിധികൾ മറുവശത്ത്, മൂപ്പന്മാരെന്ന് പറയുന്ന ഭൂമിയുടെ പ്രതിനിധികളെ ചൂണ്ടിക്കാണിക്കുന്നവർ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് സ്വർഗീയ ജീവികളും അവിടെ നിൽക്കുന്നു. സ്വർഗത്തെ പ്രതിദാനം ചെയ്യുന്ന സിംഹാസനവും ജീവികളും നിൽക്കുന്നു. അവന്റെ താത്വിക നിലയുടെ രണ്ടു വശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മനുഷ്യത്വത്തിൽ വന്നുവെങ്കിലും അവന്റെ താഴ്ചയുടെ വിവിധ ഭാവങ്ങൾ സുവിശേഷങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുവെങ്കിലും ആ ഭാവങ്ങളെല്ലാം നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. ആ ഭാവങ്ങളെല്ലാം നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. തന്റെ താത്വിക നിലയിൽ ഒരു ഭാഗത്ത് താൻ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അല്പസമയത്തേക്ക് അവൻ ജഡം ധരിച്ച് താഴ്മ ധരിച്ചു വന്നെങ്കിൽ തന്നെ മറുഭാഗം അവൻ ഏറ്റവും മഹോന്നതനായ ദൈവം തന്നെയാണ്, യാതൊരുവിധ സംശയവുമില്ല. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറയുന്നത്, മഹാദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ക്രിസ്തു പറഞ്ഞിട്ടുള്ള എളിമയുടെ വാക്കുകൾ വെച്ച് അവന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന എത്രയോ പേരെ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. തന്റെ താത്വിക നിലയുടെ ഒരു വശം മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ മറുവശം സൃഷ്ടാവായ ദൈവമാണ്, അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ തൃത്വത്തിൽ രണ്ടാമനും തൃത്വത്തിൽ പങ്കുള്ളവനുമായ മഹാദൈവം തന്നെയാണെന്ന്, അവൻ ജീവികളുടെയും മൂപ്പന്മാരുടെയും നടുവിൽ നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ ആരംഭ അധ്യായങ്ങളിൽ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് വീണ്ടും ആ വിവരണം അവിടെ നമുക്ക് തുടരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. മൂന്നാമതായി അവന്റെ സ്ഥാനം, ഈ താത്വിക നിലയുടെ അടിസ്ഥാനത്തിൽ അവന്റെ സ്ഥാനം നമുക്ക് ദർശിക്കുവാൻ കഴിയും. അവൻ നടുവിൽ തന്നെയാണ് അവന്റെ സ്ഥാനം. നാം അത് പല വിധത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണല്ലോ. അവന്റെ സ്ഥാനം നടുവിൽ തന്നെയാണ്. ജനനത്തിൽ അവൻ നടുവിലായിരുന്നു. ബാല്യപ്രായത്തിൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പണ്ഡിതന്മാരുടെയും മുമ്പിൽ അവൻ നടുവിൽ തന്നെയായിരുന്നു. ബസയെ ആചരിക്കുവാൻ വേണ്ടി പോയപ്പോഴും അവൻ ശിഷ്യന്മാരുടെ നടുവിൽ തന്നെയാണ്. എപ്പോഴും എപ്പോഴും നടുവിൽ തന്നെയുള്ളൂ അവന്റെ സ്ഥാനം. മരിച്ചപ്പോഴും അവൻ നടുവിൽ തന്നെയാണ്. രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ, ആ മധ്യത്തിൽ തന്നെയാണ് അവൻ നിലകൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞത്. വീണ്ടും വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ മധ്യത്തിന്റെ സാന്നിധ്യമുണ്ട്, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവരുടെ മധ്യത്തിൽ, അവരുടെ മധ്യത്തിൽ മഹനീയ സാന്നിധ്യം വാഗ്ദാനം ചെയ്തു. ചെയ്തിരിക്കുന്നു. അവന്റെ സ്ഥാനം എപ്പോഴും നടുവിൽ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ സ്ഥാനം എവിടെയാണ്? ഏതെങ്കിലും കോണുകളിലാണോ? ഏതെങ്കിലും കോണുകളിലാണോ? നടുവിൽ തന്നെ ആകട്ടെ. ഇന്ന് രാത്രി രക്ഷയുടെ പരിജ്ഞാനത്തിലേക്ക്, ആത്മരക്ഷയുടെ സുനിശ്ചിതത്വത്തിലേക്ക്, ഭദ്രതയിലേക്ക്, ആ നിശ്ചയത്തിലേക്ക് കടന്നു വരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സ്ഥാനം നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയാണ്? നടുവിൽ തന്നെ ആകട്ടെ. അവനായിരിക്കണം പ്രഥമ സ്ഥാനം, അവനെ ആയിരിക്കണം നാം നോക്കേണ്ടത്. അവന്റെ സ്ഥാനം നടുവിൽ തന്നെയാണ്. ഇവിടെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും നടുവിൽ തന്നെയാണ് അവന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് നാലാമത് അവന്റെ പദവി. ഈ പദവി നാം ഇവിടെ കാണുന്നത്, അവൻ ജയാളിയാണ്. എങ്ങനെ ജയാളിയായിരിക്കുന്നു? അവിടെ കണ്ടത് അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി കണ്ടു. അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നതായി കാണുന്നു. അറുക്കപ്പെടുന്നതെല്ലാം താഴെ വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അറുക്കപ്പെട്ടാൽ അത് താഴെ വീഴും. ലോകചരിത്രത്തിൽ അറുക്കപ്പെട്ടിട്ടുള്ളതെല്ലാം, വാളിനാൽ മുറിവേറ്റിട്ടുള്ളതെല്ലാം താഴെ വീണിട്ടേ ഉള്ളൂ. പക്ഷെ അറുക്കപ്പെട്ടതെല്ലാം താഴെ വീണിട്ടും അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്നവൻ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവാണ്. അവൻ അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്നു. അത്ഭുതകരമായ കാഴ്ച. ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങൾ മനുഷ്യനീയതയെ വോട്ടിട്ടുകൊണ്ട് വീണ്ടും അത് പുനഃപ്രതിഷ്ഠിച്ചു. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഒന്ന് ദൈവപുത്രൻ ഭൂമിയിൽ കാലുകുത്തിയതും അവൻ അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്നവനായി കാണുന്നതാണ്. അവൻ ഒരിക്കലും വീണിട്ടില്ല. പ്രിയ സ്നേഹിതെ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, നാം പ്രത്യാശ വയ്ക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, നാം ശക്തി കണ്ടെത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അവൻ ഒരിക്കലും അറുക്കപ്പെട്ടിട്ട് വീഴാത്തവനാണ്. അവൻ അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്നവനാണ്. അവൻ വാളാൽ വീഴാത്തവനാണ്. അവൻ മരണത്താൽ വീഴാത്തവനാണ്. ലോക ചരിത്രത്തിൽ മരണത്താൽ വീഴാത്തവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വാളാൽ വീഴാത്തവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനെന്ന് അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു. ഞാനത് ഒരു പരാമർശത്തോടുകൂടെ മുൻപോട്ട് പോട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യൻ. ആരാധനയുടെ സമ്പൂർണത അവിടെ നമുക്ക് തീർച്ചയായിട്ടും ദർശിക്കുവാൻ കഴിയും. നോക്കുക, നമ്മുടെ ആരാധന ക്രമം എന്ന് പറയുന്നത്, നാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അതിന്റെ പരിജ്ഞാനം നമുക്കറിയാം. നാം അങ്ങനെ തന്നെ ചെയ്തു വരുന്നവരാണ്. എന്തുകൊണ്ടത് ചെയ്യുന്നു? പിതാവ് രക്ഷ ഒരുക്കി, പുത്രൻ പ്രായശ്ചിത്തയാഗമായി തീർന്നു, പരിശുദ്ധാത്മാവ് അത് ഹൃദയങ്ങളിൽ പ്രാവർത്തികമാക്കുന്നു. ത്രിയേക ദൈവത്തിന് ആ ഒരു പ്രവർത്തിവിധമുണ്ട്. പിതാവ് രക്ഷയൊരുക്കി, പുത്രനത് കർമ്മപദ്ധതിയിൽ കൊണ്ടെത്തിച്ചു, രക്ഷണ്യവേന നിർവഹിച്ചു, പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രാവർത്തികമാക്കി. അതുകൊണ്ടാണ് ആ ഒരു ക്രമം നാം കണ്ടെത്തുന്നത്. പരിശുദ്ധാത്മ പ്രേരിതനായി യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. പക്ഷേ നാം അങ്ങനെ ആരാധിക്കുമ്പോഴും ത്രിയേക ദൈവം ഒരുപോലെ ആരാധന സ്വീകരിക്കുന്നു എന്നുള്ള വസ്തുത നാം മറന്നുപോകരുത്. പ്രിയ സ്നേഹിതരെ, ഒരുപോലെ സ്വീകരിക്കുന്നു. പഴയകാല ഭക്തന്മാർ എഴുതിയിട്ടുള്ള ആത്മീയ ഗീതങ്ങളിൽ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. ഞാൻ ഇനി അത് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ സമയം ആ വിധത്തിൽ നഷ്ടപ്പെടുത്തുവാനോ ആഗ്രഹിക്കുന്നില്ല. അവിടെ എല്ലാം ഈ മഹത്തായ ആശയം ദൈവാത്മാവിനാൽ അവർക്ക് ലഭിച്ചതായിട്ട് കാണുവാൻ കഴിയും. നാം പിതാവായ ദൈവത്തെ പുത്രനിലൂടെ ആത്മപ്രേരിതരായി ആരാധിക്കുമ്പോൾ തന്നെ ആ ആരാധന ത്രിയേക ദൈവത്തിന് ഒരുപോലെ സ്വീകാര്യമാണ്. അതിനുശേഷം ഈ കുഞ്ഞാടിന്റെ ഈ വർണ്ണനയിൽ അനുബന്ധ ചില ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടിരിക്കുന്നു. നാം മനസ്സിലാക്കി അവൻ ഏകത്വം, അവന്റെ താത്വികനില, അവന്റെ സ്ഥാനം, അവന്റെ പദവി. പക്ഷേ ഈ കുഞ്ഞാട് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അത് അഞ്ചിന്റെ പന്ത്രണ്ടിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഏഴിന്റെ പത്തിൽ ഒരു അനുബന്ധ ചിന്തയുണ്ട്. കുഞ്ഞാട് എന്നുള്ള വാക്കുപയോഗിച്ച് ഈ കുഞ്ഞാട് രക്ഷാദാനം നിർവഹിക്കുന്നവനാണ്. അവിടെ പറയുന്നത് രക്ഷ എന്നുള്ളത് കുഞ്ഞാടിന്റെ ദാനമാണ്. പിതാവായ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും, അവിടെ പിതാവായ ദൈവവും പുത്രനും വെളിപ്പാട് പുസ്തകത്തിൽ പല ഭാഗങ്ങളിലും ഒരുപോലെ ചേർന്ന് വരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ കാണുന്നത് കുഞ്ഞാട് രക്ഷാദാനം നിർവഹിക്കുന്നവരാണ്. അവൻ വിലയ്ക്കു വാങ്ങി, അവൻ വിലയ്ക്കു വാങ്ങി. ഈ വിലയ്ക്കു വാങ്ങി എന്നുള്ളത് ചിലപ്പോൾ പലരും തെറ്റിദ്ധരിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിലയ്ക്കു വാങ്ങി എന്ന് പറയുന്നത് ഏതാണ്ട് സാത്താന് വില കൊടുത്തു വാങ്ങി എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. ദൈവനീതിയെ സംതൃപ്തിപ്പെടുത്തുവാൻ എത്രമാത്രം വില കൊടുക്കണമോ ആ വില ക്രിസ്തുവിന്റെ രക്തത്തിന് കൊടുക്കുവാൻ കഴിഞ്ഞു. അതാണ് അവിടുത്തെ ആശയം. അല്ലാതെ സാത്താന് വില കൊടുത്തു വാങ്ങിയെന്നല്ല അവിടുത്തെ ആശയം. ദൈവനീതി സംതൃപ്തിപ്പെടുത്തുവാൻ എത്രമാത്രം വില ആവശ്യമാണോ അത് ക്രിസ്തുവിന്റെ രക്തത്തിനല്ലാതെ ലോകത്തിൽ മറ്റൊന്നിനും കഴിയാത്തതുകൊണ്ട് ആ കുഞ്ഞാടിന്റെ നിഷ്കളങ്കവും പരിശുദ്ധവുമായ രക്തം, തുള്ളി തുള്ളിയായി വീണ ആ രക്തം, ആ മഹോന്നതമായ രക്തം, ആ രക്തത്തിന്റെ സാധ്യത കൊണ്ട് കുഞ്ഞാട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ദൈവ നീതിയുടെ മുഖത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവർ വീണ്ടെടുക്കപ്പെട്ടവരായിട്ട് കൃപ കൃപ എന്നുള്ള ആർപ്പോടുകൂടെ ഇതാ പ്രവേശിക്കുവാൻ തുടങ്ങുന്നു. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രക്ഷ ദൈവത്തിന്റെ ദാനം തന്നെയാണ്. അടുത്തതൊരു അനുബന്ധ പരാമർശം ഞാൻ ഈ ഭാഗത്ത് ഒന്നു ചേർക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ കുഞ്ഞാട് രക്ഷാദാനം നിർവഹിക്കുന്നവരാണ്, ഈ കുഞ്ഞാട് ജീവപുസ്തകത്തിന്റെ അധിപനാണ്. ശ്രദ്ധിക്കുക, അവൻ ജീവപുസ്തകത്തിന്റെ അധിപനാണ്. അത് വളരെ വ്യക്തമായി 13:8 രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവൻ, ശ്രദ്ധിക്കുക വാക്ക്, ദൈവമെല്ലാം രേഖയാക്കുന്നു, ദൈവം സകലതും രേഖയാക്കുന്നു എന്നുള്ളത് ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ദൈവമെല്ലാം രേഖയാക്കുന്നു. സൃഷ്ടിയുടെ വിവരണങ്ങൾ മോശ മുഖാന്തരം രേഖയാക്കി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മോശയുടെ 5 പുസ്തകങ്ങളിൽ ജീവചരിത്രങ്ങളും മറ്റുള്ള പ്രമാണങ്ങളും എല്ലാം രേഖയാക്കി. അതുപോലെ ന്യായപ്രമാണം എന്ന് പറയുന്ന 10 കൽപ്പനകൾ കൽപ്പലകളിൽ ദൈവം തന്നെ തന്റെ വിരലുകൾ കൊണ്ട് എഴുതി രേഖയാക്കി. ദൈവമെല്ലാം രേഖയാക്കുന്നുണ്ട്, സകല ചരിത്രവും അവൻ രേഖയാക്കുന്നുണ്ട്. ഇനി ദൈവത്തെ വിശ്വാസത്താൽ സ്വീകരിക്കുന്നവരുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേർ ദൈവം രേഖയാക്കുന്നു. നിങ്ങളുടെയും എന്റെയും ജീവിതം രേഖപ്പെടുത്തുവാൻ അവൻ ഓർമ്മയുടെ ഒരു പുസ്തകമുണ്ട്. എന്തെല്ലാമാണോ അതിൽ ഇതുവരെയും എഴുതി വെച്ചിരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ, സ്വയം ചിന്തിച്ചു കൊള്ളുക. ഒരു ഓർമ്മയുടെ പുസ്തകവും അവനെ ഉണ്ട്. നാം പറഞ്ഞിട്ടുള്ളത് പ്രവർത്തിച്ചുള്ളതുമായ കാര്യങ്ങൾ ദൈവമെല്ലാം രേഖയാക്കുന്നു. രഹസ്യത്തിൽ പറഞ്ഞതും മുറിക്കുള്ളിൽ പറഞ്ഞതും സഹോദരനോട് പറഞ്ഞതും അപവാദങ്ങളും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, വളരെ വളരെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധിക്കുക. ദൈവമെല്ലാം രേഖയാക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേർ അവൻ രേഖയാക്കുന്നു. ഇനി ദൈവത്തെ ഒരുവൻ വിശ്വാസത്താൽ സ്വീകരിച്ചില്ലെങ്കിലോ, പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എന്നെ വിട്ട് പിന്മാറുന്നവന്റെ പേർ ഞാൻ ഈ മണ്ണിൽ എഴുതി വെക്കും. അവിടെയും ദൈവം അത് രേഖയാക്കുന്നുണ്ട്, പക്ഷേ ആ പേർ സ്വർഗത്തിൽ കാണുകയില്ല. ശ്രദ്ധിക്കുക, ദൈവമെല്ലാം രേഖയാക്കുന്നു. ജീവപുസ്തകത്തിന്റെ അധിപൻ എന്ന് പറയുമ്പോൾ അവൻ എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മൾ നിരീക്ഷണം ചെയ്യുന്നുവെന്നുള്ളത് മനസ്സിലാക്കുക. സമയമില്ലല്ലോ, എങ്കിൽ ഒന്നുകൂടെ പറയാം, വിശ്വാസികളുടെ മരണവും ദൈവം രേഖയാക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ വളരെ അനുഗ്രഹീതമായ ഒരു വാക്യം, നമ്മൾ പ്രത്യാശയോട് നിറയ്ക്കുന്ന വാക്യം, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവിടെയും പറയുന്നത് എഴുതുക എന്നാണ്, രേഖയാക്കുക. എന്റെ മൃതന്റെ മരണം രേഖയാക്കുക, എന്റെ ഭക്തന്റെ മരണവും രേഖയാക്കുക. അത് വിലപ്പെട്ടതാണ്, തന്റെ ഭക്തന്റെ മരണവും വിലപ്പെട്ടതാണ്, അതും ദൈവം രേഖയാക്കുന്നു. നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവോ? നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവോ? ആ നിർണയം നിങ്ങൾക്കുണ്ടോ? ആ നിർണയം നിങ്ങൾക്കുണ്ടാകണം. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ എന്ന് പറയുന്ന ആ അനുഭവം, ആ രക്ഷയുടെ അനുഭവം ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവർക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവമെല്ലാം രേഖയാക്കുന്നു, നിന്റെ പ്രവൃത്തിയും ജീവിതവും. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുക, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനായി, ശുദ്ധീകരിക്കപ്പെട്ടവനായി, ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടവനായി ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് തീരുക. വീണ്ടും ഞാൻ ഒരു വാക്കൂടെ പറയാം, കുഞ്ഞാട് രക്ഷാഗീതത്തിന്റെ ഉള്ളടക്കമാണ് 16:3. സകല രക്ഷാഗീതത്തിന്റെയും പ്രതിപാദ്യ വിഷയം, സകല രക്ഷാഗീതത്തിന്റെയും ഉള്ളടക്കം നമ്മുടെ വാഴ്ത്തപ്പെട്ട കുഞ്ഞാട് തന്നെയാണ്. 7:14 കുഞ്ഞാട് ദൈവജനത്തെ ജീവജലത്തിനരികെ പരിപാലിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. അല്പമൊരു തർക്ക വിഷയമാണ്, തർക്കത്തിൽ പ്രവേശിക്കുന്നത് തൽക്കാലം എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗം കൊടുത്തു. പക്ഷെ ഒരു കാര്യം പറയാം, ദൈവസഭ മഹോപദ്രവത്തിൽ കൂടെ, മഹാകഷ്ടത്തിൽ കൂടെ ഒരു കാരണവശാലും കടക്കയില്ല. അത് വചനത്തിന്റെ ആധികാരികമായ നിശ്ചയപ്രകാരമുള്ള ഉപദേശം തന്നെയാണെന്ന് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കടക്കുവാൻ അതിന് കഴിയുകയില്ല, അതിന്റെ വ്യവസ്ഥിതിക്കും എല്ലാം അത് വിരുദ്ധമാണ്. ഇന്ന് രാത്രി എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ 2 ഭാഗത്ത് നമുക്ക് ദൈവജനത്തെ കാണുവാൻ കഴിയും. 1:7, 2:19. 19 നിർമ്മലീകരിക്കപ്പെട്ട സഭ എന്നുള്ള വിധത്തിൽ അവളെ വിശേഷിപ്പിക്കുന്നുണ്ട്. 7 ഒരു പൊതുസമൂഹം എന്നുള്ള നിലയിലാണ് നാം കാണുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ അത് ക്രിസ്തുവിന്റെ ന്യായാസനത്തോടനുബന്ധമുള്ള അല്പം കഴിഞ്ഞിട്ടാണത് അവിടെ കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചിലർ വിശ്വസിക്കുന്നത് മഹോപദ്രവകാലത്ത്, മഹാകഷ്ണകാലത്ത് നിന്ന് വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടരാണെന്ന്. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിന് സാധ്യതയില്ല. ഒന്നാമത്തെ കാരണം, മഹാകഷ്ടകാലത്ത് കൃപയുടെ വാതിലടയുന്നു. നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളുക, നാം മനസ്സിലാക്കുന്നത് മഹാകഷ്ടകാലത്ത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമൂഹം കൃപയുടെ വാതിൽ അടഞ്ഞിട്ട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി പോകുമെന്നുള്ളത് പറയുവാൻ കഴിയുകയില്ല. 2 ആക്ഷേപം എന്ന് പറയുന്നത്, ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന രേഖ കാണുമ്പോൾ മഹാകഷ്ടം വാസ്തവത്തിൽ തുടങ്ങിയിട്ടില്ല. 7 സമയത്താണ് ഇത് രേഖയായിട്ട് തന്നെ കാണുന്നത്. കുറഞ്ഞപക്ഷം അതിനും കുറച്ച് നേരം മുമ്പ് തന്നെ ഇവർ അവിടെ എത്തിച്ചേർന്നവരായിരിക്കാം. നോക്കാം, മഹാകഷ്ടത്തിന്റെ തീവ്രത ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാകും. 7 കാഹളവും 7 കലശവും വായിച്ചു നോക്കുമ്പോൾ ഇതിനു ശേഷമാണ് തീവ്രമായ കോപവും ക്രോധവും ദൈവത്തിന്റെ ക്രോധവും ഇസ്രായേലിലേക്ക് വരുന്നത്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള പീഡാനുഭവങ്ങളെ അത് സഭയെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. തീർച്ചയായിട്ടും ദൈവജനം അതിനു മുമ്പ് ഉൽപ്രാപണം ചെയ്യപ്പെടുകയും അവർ ഉന്നതികളിലായിരിക്കുകയും ചെയ്യും. ഇവിടെ കാണുന്ന ആ കൂട്ടരുടെ പ്രത്യേക സൂചന നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഞാനത് പറഞ്ഞു മാത്രം പോകാം, വിശദീകരിക്കാതെ. ഒന്ന്, രക്ഷ കുഞ്ഞാടിന്റെ ദാനമെന്ന് പാടുന്നവർ. രണ്ട്, അവർ മഹാകഷ്ടത്തെ ഒഴിവാക്കി വന്നവരാണ്. അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നുവെന്ന് പറഞ്ഞാൽ സോദോം ദഹനത്തിൽ നിന്ന് വന്ന ലോത്ത് വാസ്തവത്തിൽ സോദോം ദഹനത്തിൽ ഉൾപ്പെടാതെ വന്നതുപോലെ, ജലപ്രളയത്തിലെ നോഹ ജലപ്രളയം ഉൾപ്പെടാതെ വന്നതുപോലെ മഹാകഷ്ടത്തിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ അവർ അത് അനുഭവി വന്നു എന്ന അർത്ഥത്തിലല്ല, കാരണം അനുഭവിക്കാൻ അതിന്റെ തീവ്രത ആ വിധത്തിൽ അവിടെ ആയിട്ടില്ല. അവർ മഹാകഷ്ടത്തെ ഒഴിഞ്ഞു വന്നവരാണ്. രക്ഷ കുഞ്ഞാടിന്റെ ദാനമെന്ന് പാടുന്നവർ. മൂന്ന്, രക്തത്താൽ കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി വെളിപ്പാക്കി വന്നവർ. നാല്, ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കപ്പെടുന്നവർ. അഞ്ച്, കുഞ്ഞാടിനാൽ പരിപാലിക്കപ്പെടുന്നവർ. ആറ്, ഞാനും നിങ്ങളും ആശ്വാസം കണ്ടെത്തുന്ന വാക്ക്, ദൈവത്താൽ കണ്ണുനീർ തുടങ്ങുന്നത്. ഇന്ന് രാത്രി ആ വാക്കുകൾ എത്രയോ ദൈവജനത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അത് അവർക്കുള്ളതല്ലെങ്കിലും പിന്നെ ആർക്കുള്ളതാണ്? ഞാൻ തൽക്കാലം അവിടെ പെടട്ടെ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവർ ഉന്നതികളിൽ ക്രിസ്തുവിനോടുകൂടെയാണ്. ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാണ്, അവൻ രക്ഷകനാണ്. അവന്റെ രക്ഷണ്യവേലയുടെ പൂർത്തീകരണം ഏതായാലും നമുക്ക് ഈ ഭാഗങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയും. രണ്ട്, സിംഹാസനസ്ഥായ കുഞ്ഞാണ്. ആ വാക്ക് 6:16 നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ വായിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പി. അവിടെ സിംഹാസനസ്ഥായ കുഞ്ഞാടിനെ കാണുന്നു. അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം എന്ന് പറയുന്നത് കൊണ്ട് കുഞ്ഞാട് സിംഹാസനസ്ഥനല്ല എന്ന് വരുന്നില്ല. കാരണം പിന്നീട് 22-ാം അധ്യായത്തിൽ നാം വായിച്ച വാക്യം, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. നമ്മുടെ കുഞ്ഞാട് വാഴ്ത്തപ്പെട്ട കർത്താവ്, അവൻ സിംഹാസനസ്ഥൻ തന്നെയാണ്. 6-ാം അധ്യായത്തിൽ തന്നെ അധികാരത്തിന്റെ വാക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6:1 അവിടെ നാം കാണുന്നത് മുദ്രകളുടെ മേൽ അധികാരമുള്ള കുഞ്ഞാട്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. 2, ന്യായാധിപനായ കുഞ്ഞാടിനെ കണ്ട് പരിഭ്രമിക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് 6:16 ഞാൻ പറഞ്ഞല്ലോ, പ്രാപഞ്ചികമായ അർത്ഥത്തിലല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ആ വാക്യം എഴുതിയിരിക്കുന്ന അതേ അർത്ഥത്തിലുള്ള ഒരു വിശദീകരണം മാത്രമാണ്. 6:16 ന്യായാധിപനായ കുഞ്ഞാടിനെ കണ്ട് പരിഭ്രമിക്കുന്ന ഒരു ലോകത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. അവർ പറയുന്നത്, മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ. നോക്ക്, മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ഇന്ന് രാത്രി ഒരു സുവിശേഷത്തിന്റെ ആഹ്വാനം ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് തന്നെ നോക്കുക, അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള ദൈവമക്കളും സ്വീകരിക്കാത്ത സ്നേഹിതന്മാരും വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അഭിമുഖീകരിക്കുവാൻ പോകുന്നു. അവരുടെ പ്രതികരണം ഞാൻ രണ്ടായി തരംതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യ പ്രതികരണം, അവരുടെ കോപദിവസം വന്നു. അതായത് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. നോക്കുക, അവർക്കൊരു നിശ്ചയമില്ലായിരുന്നു. ദൈവിക കാര്യവും ദൈവിക വിഷയങ്ങളും പ്രാവചനിക കാര്യങ്ങളും ഒരു നിശ്ചയമില്ലാത്ത ലോകം പ്രഭുക്കന്മാർ നാഥമുതലായിട്ടുള്ളവർ, അവരെല്ലാം ഭൗതികതയിലൂടെ സൃഷ്ടി രഹസ്യങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിച്ച് കോടാനുകോടി ഡോളറുകളും എല്ലാം ചെലവാക്കി. പക്ഷേ അവർക്ക് സംശയമുണ്ടായിരുന്നുവെന്നാണ് ഈ ഭാഗം വ്യക്തമാക്കുന്നത്. ഒടുവിൽ മനസ്സിലായി, നമ്മൾ സംശയിച്ചത് സംഭവിച്ചു, നമ്മൾ സംശയിച്ചത് സംഭവിച്ചു. ദൈവമുണ്ടെന്ന സംശയം, സൃഷ്ടിയിൽ സംശയം, സുവിശേഷത്തിൽ സംശയം, ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ സംശയം, സംശയിച്ചിരുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞു. വൈകിപ്പോകാവുന്ന ഒരു ഏറ്റുപറച്ചിലാണ്. ഇന്ന് രാത്രി ഞാൻ അത് സുവിശേഷത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുവാനേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു വൈകിപ്പോകാവുന്ന ഏറ്റുപറച്ചിൽ അവിശ്വാസികൾക്ക് ശേഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ ഞങ്ങളെ കേൾക്കുമ്പോൾ ക്രിസ്തുവിനെ ഏറ്റുപറയാതെ നിങ്ങൾക്ക് ജീവിതം അവസാനിപ്പിക്കുവാനോ അല്ലെങ്കിൽ നിത്യമായ ന്യായവിധിയിലേക്ക് പോകുവാനോ കഴിയുകയില്ല. ഒന്നുകിൽ ഈ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറഞ്ഞ് നിത്യമായ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് നിത്യമായ നരകത്തിലേക്ക് പോകാം. പക്ഷെ അത് വൈകിപ്പോകും. കൃപയുടെ കാലയളവിൽ ജീവനോടിരിക്കുമ്പോൾ ഈ ധന്യമായ സുവിശേഷത്താൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ആ ഏറ്റുപറച്ചിൽ കൂടാതെ പോയാലും യാതൊരു പോവടിയും നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കാന്ന് വിചാരിക്കാം, ഞാൻ ഏറ്റുപറയുന്നില്ല, എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? നിങ്ങൾ ഏറ്റുപറഞ്ഞേ മതിയാകുകയുള്ളൂ. ഏത് നിരീശ്വരനും അവിശ്വാസിയും ഏത് പാപിയും കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത ഏത് പാപിയും ഒടുവിൽ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞതിന് ശേഷം മാത്രമേ നിത്യമായ നരകത്തിലേക്ക് പോകുകയുള്ളൂ. അന്ന് യേശുവിന്റെ നാമത്തിങ്കൽ സ്വർഗ്ഗലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ആ നേറ്റുപറയുകയും ചെയ്യേണ്ടി ഒരു വൈകിപ്പോകാവുന്ന ഏറ്റുപറച്ചിൽ. ഇവിടെ വൈകിപ്പോകാവുന്ന ഏറ്റുപറച്ചിലാണ്, അയ്യോ അവന്റെ കോപമുഖം കാണാതെ ഞങ്ങളെ മറയ്ക്കണമേ. ഞാൻ ഇങ്ങനെ പറയട്ടെ, പണ്ട് യെശയ്യാ പ്രവചനത്തിലെ പണ്ട് 53-ാം അധ്യായത്തിൽ ആ പണ്ടുണ്ടല്ലോ, ആ പണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പ്രവാചകൻ എഴുതി, അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്നതരായിരുന്നു എന്ന് എഴുതി. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്നതരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മുഖം മറച്ചു കളഞ്ഞ ലോകം ഇന്ന് നോക്കുക, അവൻ ന്യായാധിപനെ കണ്ടിട്ട് അവനെ നോക്കുവാൻ കഴിയുന്നില്ല. ക്രിസ്തുവിനെ നിങ്ങൾ ക്രൂശിൽ കണ്ടില്ലെങ്കിൽ പിന്നെ അവനെ മുഖം മറച്ചു കളയേണ്ടി വരും. ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ടിട്ട് മുഖം മറച്ചു കളഞ്ഞവർ അവനെ കണ്ടിട്ട് മുഖം മറച്ചു കളഞ്ഞു, അവൻ നിന്ദിതനായിരുന്നു. രക്ഷിതാവിനെ സൗമ്യതയിൽ കാണുവാൻ ഭാഗ്യമില്ലാതെ പോയവർ നാം അവന്റെ മുഖം മറച്ചു കളഞ്ഞവരല്ല. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് സ്തോത്രം. ക്രൂശിൽ ഇന്നും എളിമയോടുകൂടെ നിന്ദിതനായി പരിഹാസിതനായി കൈവിടപ്പെട്ടവനായി കാണുന്ന ആ ക്രിസ്തു ഉണ്ടല്ലോ, സുവിശേഷത്താൽ നാം വിവരണം ചെയ്യുന്ന ആ കർത്താവ്, ആ കർത്താവിനെ കണ്ടിട്ട് മുഖം മറയ്ക്കാത്തവരാണ് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനം, ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാർ. നാം ഈ അനുഭവത്തിലൂടെ പോവുകയില്ല. അവനെ കണ്ട് ഭയക്കേണ്ട ആവശ്യം നമുക്കുണ്ടാകില്ല. ക്രൂശിൽ ക്രിസ്തുവിന്റെ ശോചനീയമായ മുഖം, അതിൽ എന്റെ ശോചനീയമായ മുഖം, ന്യായവിധിയുടെ അലറി വിളിക്കുന്ന മുഖം ഞാൻ കണ്ടുവെങ്കിൽ, അവനെന്റെ കർത്താവും രക്ഷിതാവുമാണെങ്കിൽ, ഒരിക്കലും ന്യായാധിപന്റെ മുഖത്തേക്ക് നോക്കുവാൻ അതിന്റെ ആവശ്യം നമുക്ക് വരികയില്ല. നാം അവനെ നമ്മുടെ ദൈവവും കർത്താവുമായി തന്നെ സ്വീകരിക്കും. ഇന്ന് രക്ഷിതാവിനെ കാണുവാൻ ഞാൻ ഒരു പ്രാവശ്യം കൂടെ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ആഹ്വാനം ചെയ്യുന്നു. അനുബന്ധ സൂചനകൾ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. 14:1 സിയോൻ മലയിൽ കുഞ്ഞാടിനെ നാം കാണുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഉത്തരഗതിയായ സിയോൻ പർവ്വതം, ഉയരം കൊണ്ട് മനോഹരമായ സിയോൻ, സർവഭൂമിയുടെ ആനന്ദമായ സിയോൻ, യഹോവ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് വിശേഷിക്കപ്പെട്ട സിയോൻ, സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ എന്ന് പ്രത്യാശിച്ചിരുന്ന സിയോൻ, ബൈബിളിൽ ഒട്ടനവധി മഹത്തായ പരാമർശങ്ങളുള്ള സിയോൻ, പഴയ നിയമ ഭക്തന്മാർ ആകാംക്ഷയോടെ ആഗ്രഹിച്ചിരുന്ന കൃപയുടെ അനുഭവം, കൃപയുടെ അനുഭവം അവർ ആകാംക്ഷയോടെ ആഗ്രഹിച്ചിരുന്നു. നാം ഇന്ന് അതിന്റെ വില അറിയുന്നില്ല. അവർ ആകാംക്ഷയോടെ ആഗ്രഹിച്ചിരുന്നു കൃപയുടെ അനുഭവം. സീനായല്ല ആ മല എന്ന് പറയുന്നത്, കുഞ്ഞാട് നിൽക്കുന്ന മല ഇപ്പോൾ സിയോനാണ്. സീനായല്ല, സീനായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് ഒരു വാക്ക് പോലും കേൾക്കരുത് എന്ന് ഇസ്രായേൽ നില വിളിച്ചു. ഞാൻ പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശം പറഞ്ഞ സീനായ്, ന്യായപ്രമാണത്തിന്റെ തീഷ്ണതയും തീ കത്തുന്നതുമായ സീനായ്, വേഗതമസ് കൂരിട്ട് അന്ധകാരം, വാക്കുകളുടെ ശബ്ദം, കൊടുങ്കാറ്റ് ഇവയുള്ള സീനായ്, ആ സീനായല്ല, അവിടെ ന്യായപ്രമാണത്തിന്റെ തീഷ്ണതയാണ്, അവിടെയല്ല കുഞ്ഞാട് നിൽക്കുന്നത്, സിയോനിലാണ്. ഞാൻ ഇങ്ങനെ രണ്ട് വാക്കുകൾ മാത്രം അതിന് വിശദീകരണത്തിന് പറയട്ടെ. കൃപയുടെ പർവ്വതത്തിൽ കൃപയുടെ രാജാവായി ഇതാ കുഞ്ഞാട് നിൽക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. അതുപോലെ തന്നെ ജയാളിയായ കുഞ്ഞാടിനെയും 19-ാം അധ്യായത്തിൽ കാണുന്നു. അവൻ യുദ്ധമുഖത്തെ ജയാളിയാണ്. അവൻ മരണത്തെ പോലും തലയുയർത്തി നേരിട്ടവനാണ്. മരണ സന്ദർഭത്തിൽ തന്നെ പിടിക്കുവാൻ വന്നവരോട് അവൻ ജയാളിയാണെന്ന് കുഞ്ഞാടിനെ കുറിച്ചുള്ള വിശേഷണത്തിൽ ഞാൻ കണ്ടെത്തുന്നത്, മരണ സമയത്ത് അവനെ പിടിക്കുവാൻ വന്നവരോട് തലയുയർത്തി ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ, എങ്കിൽ അത് ഞാൻ തന്നെ എന്ന് തലയുയർത്തി പറഞ്ഞതാണ്. മരണത്തെ പോലും തലയുയർത്തി നേരിട്ടവനും അതിനെ പരാജയപ്പെടുത്തിയവനും. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുക, കർത്തൃ സാന്നിധ്യമുള്ള ഒറ്റ യുദ്ധം പോലും ഇസ്രായേൽ തോറ്റിട്ടില്ല. യുദ്ധമുഖത്തെ ജയാളി. ഇനി യാതൊരു ശാപവും ഉണ്ടാകിയില്ല. കുഞ്ഞാട് മന്ദിരമാകുന്നു. 23-ാം സങ്കീർത്തനം അതിന്റെ ഒടുവിൽ പറയുന്നത്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പഴയ നിയമ പശ്ചാത്തലത്തിൽ ദാവീദിന് അത്രമേ പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷെ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള പുതിയ നിയമ വിശ്വാസികൾക്ക് പറയാം, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, വെളിപ്പാട് 21:23 അടിസ്ഥാനത്തിൽ, ഞാൻ കർത്താവാകുന്ന ആലയത്തിൽ ദീർഘകാലം വസിക്കുവാൻ പോകുന്നു. അവൻ സിംഹാസനസ്ഥനായ ദൈവമാണ്. വീണ്ടും കുഞ്ഞാട് വെളിച്ചമാകുന്നു. 27-ാം സങ്കീർത്തനം അവിടെ നിവൃത്തിയാകും. യഹോവയുടെ വെളിച്ചം ഞാൻ ആരെ പേടിക്കും? നോക്കുക, നാം അവനിൽ ശരണപ്പെടുവാൻ പോകുന്നു. കുഞ്ഞാട് നമുക്ക് വെളിച്ചമായി തീരുവാൻ പോകുന്നു. ഈ കുഞ്ഞാടാണ് സിംഹാസനസ്ഥനായി തീരുന്നത്. ഇത് യാതൊരു ശാപവും ഉണ്ടാകുകയില്ല. സാത്താനാൽ ഏദനിൽ കടന്ന പാപം, ഭൂമണ്ഡലത്തിൽ വ്യാപരിച്ച ശാപം, അതുപോലെ കണ്ണുനീരും ദുഃഖവും ഉറവിളിയും വിലാപവും എല്ലാം ഇടവരുത്തിയ ആ ശാപമുണ്ടല്ലോ പാപത്തിന്റെ ഫലമായി. നാം തുടക്കത്തിൽ വായിച്ചത് യാതൊരു ശാപവും ഉണ്ടാകുകയില്ല. ഇപ്പോഴല്ലേ ഈ ഭൂമുഖത്തതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രത്യാശിക്കുന്ന ആ ദിനം വരുമ്പോൾ, കുഞ്ഞാടിന്റെ കൂടെ നിൽക്കുമ്പോൾ യാതൊരു ശാപവും ഉണ്ടാകുകയില്ല. കണ്ണുനീരും ദുഃഖവും ഉറവിളിയും വിലാപവും എല്ലാം ഉളവാക്കിയ ശാപം, ന്യായപ്രമാണത്തിന് നീക്കുവാൻ കഴിയാത്ത ശാപം ഇന്ന് കുഞ്ഞാടായ ക്രിസ്തുവിൽ നീങ്ങിപ്പോയിരിക്കുന്നു. സമ്പൂർണമായി നാം ആ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പാപപരിഹാരം വരുത്തിയില്ലെങ്കിൽ, ഏറ്റവും തീവ്രമായൊരു ന്യായവിധിയിലേക്ക്, ഒഴിഞ്ഞു പോകാൻ കഴിയാത്തൊരു ന്യായവിധിയിലേക്ക് അകപ്പെട്ടു പോകും. അത് താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നോക്കുക, ന്യായാധിപനായ കുഞ്ഞാടിനെ നോക്കുക. മൂന്നാമത്തെ ഭാഗം സഭാകാന്തനായ കുഞ്ഞാട്. സഭാകാന്തനായ കുഞ്ഞാട് വെളിപ്പാട് പുസ്തകം 19:5-8 ക്രിസ്തുവിന്റെ ന്യായാസന അനുഭവം കഴിഞ്ഞ് നിർമ്മലീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് ഈ 19-ാം അധ്യായത്തിൽ കാന്തയെ നമ്മൾ കാണുന്നത്. അവിടെ നാം വായിക്കുന്നത് കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്ന് വായിക്കുന്ന വാക്യം അതൊരു അവർണ്ണനീയ നിമിഷമായിരിക്കും. ഒരു മനുഷ്യന്റെയും കണ്ടു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, പക്ഷെ നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്നുവെന്ന് പറയുന്ന ആ ഭാഗം അവർണ്ണനീയമായ ഒരു അന്തരീക്ഷമായി നമുക്ക് തോന്നും. അത് അക്ഷരീക നിമിഷമായിരിക്കും. പ്രിയ സ്നേഹിതരെ, ഭാരത്തിലും ദുഃഖത്തിലും ഞെരുങ്ങുന്നവർ സ്വർഗീയ സിയോനിൽ പ്രത്യാശ വയ്ക്കുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, നമുക്ക് ആവശ്യം ഇവിടെ സുസ്ഥിരതയാണ്. അതല്ല സുസ്ഥിരമായ ഇളകാത്ത രാജ്യത്തിന് വേണ്ടി നോക്കുക, അതൊരു അക്ഷരീക നിമിഷമായിരിക്കും. ഞാനും നിങ്ങളും അന്യനല്ല എന്റെ സ്വന്തം കണ്ണ്, അന്യനല്ല നിങ്ങളുടെ സ്വന്തം കണ്ണ് കാണുവാൻ പോകുന്നു. ഇന്ന് നാം കണ്ണാടിയിൽ കടമുടിയായി കാണുന്നു, പക്ഷേ ആ കുഞ്ഞാടിനെ, കാന്തനായ കുഞ്ഞാടിനെ നാം മുഖാമുഖം കാണുവാനായി പോകുന്നു. ഇന്ന് നാം കണ്ണുനീരിൽ നമ്മുടെ പ്രവാസകാലം കഴിക്കുന്നു, പക്ഷെ അന്ന് നാം കണ്ണുനീർ ദൈവത്താൽ കണ്ണുനീർ തുടയ്ക്കപ്പെട്ടവരായി അന്ന് പ്രിയന്റെ മുമ്പിലായിരിക്കും, സഭാകാന്തനായ കുഞ്ഞാടിന്റെ മുമ്പിലായിരിക്കും. ഇന്ന് മരുഭൂമിയുടെ ചൂടനുഭവിച്ച് നാം മുമ്പോട്ട് പോകുന്നു. അന്ന് സ്വർഗീയ സ്വച്ഛത, ആ സ്വസ്ഥത അത് നമ്മളെ തീർച്ചയായിട്ടും ആനന്ദിപ്പിക്കും. ഞാൻ മൂന്ന് അനുഭവം കാണുന്നുണ്ട്: ഒന്ന് രാജതത്വത്തിന്റെ അനുഭവം, രണ്ട് ആത്മീക അനുഭവം, മൂന്ന് കൃപയുടെ അനുഭവം. അതൊരു രാജകീയ അനുഭവമായിരിക്കും. ആ രാജത്വത്തിന്റെ വ്യവസ്ഥിതി നാം പിന്തുടരും. നാം രാജാക്കന്മാരും പുരോഹിതന്മാരും എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അതന്ന് അന്വർത്ഥമായി തീരും. ആ രാജത്വത്തിന്റെ മഹത്വം നമ്മളിൽ തീർച്ചയായിട്ടും നിഴലിടും. അതൊരു ആത്മീയ അനുഭവമായിരിക്കും. ആത്മീക സ്വാതന്ത്ര്യം നാം അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, ജഡത്തിന്റെ കെട്ടുപാടുകളെല്ലാം അഴിയും. പിന്നോട്ട് വലിക്കുവാൻ ജഡത്തിന്റെ കെട്ടുപാടുകൾ അന്നുണ്ടാകേയില്ലല്ലോ. അന്ന് സംശുദ്ധമായ ഒരു ആത്മീക അനുഭവത്തിൽ എത്ര ഉന്നതമായി നാം അത് സന്തോഷിക്കും. ഇന്ന് ഭൗതിക കലരുന്നു, അന്ന് ഭൗതികത കലരുകയില്ല, സംശുദ്ധമായ ആത്മീക അനുഭവമായിരിക്കും. ഇതെല്ലാം നാം സ്വീകരിക്കത്തക്കവണ്ണം നമ്മുടെ ശരീരത്തിന് മാറ്റം വരും. അതൊരു ആത്മീക ശരീരമായിരിക്കും. മൂന്ന്, ഇത് കൃപയിലുള്ള അനുഭവമായിരിക്കും. ആ കൃപയുടെ ധനം നിങ്ങൾ മനസ്സിലാക്കണം. ആ കൃപാദാനത്തിന്റെ ശക്തിയും മനസ്സിലാക്കണം. അത് കൃപയിലുള്ള അനുഭവമായിരിക്കും. ഞാൻ ദിവസമാരെ വാക്കുകളിലേക്ക് പ്രവേശിക്കട്ടെ. സൂര്യന്റെ പ്രകാശത്താൽ ചന്ദ്രൻ പ്രകാശിച്ചു നിൽക്കും പോലെ ക്രിസ്തുവിന്റെ പ്രഭയിൽ കാന്തയായ സഭ അന്ന് പ്രശോഭിതായിരിക്കും. ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ കാണും. കഴിഞ്ഞ രാത്രി ഞാൻ ഓർമ്മയ്ക്കുണ്ടായാലോ, ക്രിസ്തുവിന്റെ മുഖത്ത് വിളങ്ങിയ ആ തേജസിന്റെ പ്രകാശനം, അതാണ് സുവിശേഷത്താൽ നമ്മുടെ ഹൃദയത്തിലോട്ട് കടന്നു വന്ന് നമ്മുടെ മർത്യശരീരത്തിന് ശക്തി നൽകിയിരിക്കുന്നത്. അന്ന് നാം സൂര്യന്റെ പ്രകാശത്താൽ ചന്ദ്രൻ പ്രകാശിച്ചു നിൽക്കുന്നത് പോലെ ആ വെളിച്ചത്തിൽ ദൈവജനം പ്രശോഭിതരായിരിക്കും. ആ പശ്ചാത്തലം നോക്കുക, സ്വച്ഛ സ്ഫടികവും പളുങ്കടലിനൊത്തമുള്ള സ്വർഗീയ പശ്ചാത്തലം. ഒരു വശത്ത് സേവകാത്മാക്കളായ ദൂതന്മാർ, നാം കാണുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവർ, പിതാക്കന്മാർ, അപ്പോസ്തലന്മാർ, പക്ഷേ അതിലെല്ലാറ്റിലും ഉപരി ഏറ്റവും ആകർഷണ കേന്ദ്രം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കുഞ്ഞാടും സമാധാനനുമായ ക്രിസ്തു മാത്രമായിരിക്കും. അവനിലേക്ക് മാത്രമേ നാം ഉറ്റുനോക്കിയുള്ളൂ, അവനെ നോക്കും. വെളിപ്പാട് പുസ്തകം 5 ക്രിസ്തുവിന് കുഞ്ഞാടെന്നുള്ള വിശേഷണം, വെളിപ്പാട് പുസ്തകം 19 കുഞ്ഞാടെന്നുള്ള വിശേഷണം അവിടെയും മാറുന്നില്ല. വെളിപ്പാട് പുസ്തകം 22 ആ കുഞ്ഞാടെന്നുള്ള വിശേഷണം വീണ്ടും മാറുന്നില്ല. നമ്മുടെ പാപം വഹിച്ച കുഞ്ഞാട്, നമ്മുടെ പാപം ചുവന്നൊഴിച്ച കുഞ്ഞാട്, ആ കുഞ്ഞാട് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു നമുക്ക് എന്നും എന്നേക്കും രക്ഷിതാവും ദൈവവുമായിരിക്കും. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു മാറാറില്ല.
സ്വർഗം smile.